ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് ആൻഡ് ഖത്തർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജി തുഷാര. ഇന്ന് എന്നെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ അനീസ് അലിയാണ് ഫ്രം നസീം മെഡിക്കൽ സെന്റർ.
നേരത്തെയും ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ജനറേഷനിലാണ് കൂടുതലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതലും ആൾക്കാർ ഓപ്പൺ. പക്ഷെ എന്നാൽ പോലും അഗൈൻ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും അത് വളരെ സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം എന്ന് പറയുന്നത് ഭയങ്കര അച്ചോ നാണക്കേടാവില്ലേ. ആ ഒരു കാര്യം മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.
തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനൊക്കെ ഒരു ഫിഫ്റ്റീസിലേക്ക് വരുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്തുള്ള ആളുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മൂന്ന് സ്റ്റേജുകൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത്, ഒന്ന് പഴയ ആളുകളുടെ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മിഡിൽ ക്ലാസ് 90s കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഈ ന്യൂ ജെന്നിൻ്റെ കാര്യങ്ങളും നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടോണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ന്യൂ ജെൻ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ആ പഴയ കാര്യത്തിനെ പറ്റിയിട്ട് അവർക്ക് അങ്ങനെ റിക്കലക്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഒരു പഴയ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ആസ്വദിക്കാൻ ഒരു ന്യൂജൻ കുട്ടിക്ക് താല്പര്യമില്ല. കേൾക്കുമ്പോൾ തന്നെ പറയാം അതിന് താല്പര്യമില്ല, അവരങ്ങ് എണീച്ചു പോകും അവിടുന്ന്, ഒന്നും പറഞ്ഞില്ലെങ്കിലും എണീച്ചു പോകും. അതേസമയം ഞങ്ങളെ സീരീസിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ച് പഴയ പാട്ടുകൾ, റാഫി പാട്ടുകൾ കേൾക്കും. അത് നമ്മളെ സീരീസിലുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും നമുക്ക് അതിലോട്ട് കുറച്ച് കേട്ടിട്ടുണ്ട്. അതിനുശേഷം 90s വന്നിട്ടുള്ള കുറെ മെലഡീസ് കേൾക്കും. ഇപ്പത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്സ് ഒക്കെ അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ ചിലരൊക്കെ കേട്ടിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള ഓരോ സമയത്ത് ടൈം ടു ടൈം നമ്മളെങ്ങനെ നമ്മളെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഫേസ് ചെയ്ത് അതിജീവിച്ച്
പോകും. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളുടെ കാര്യം എടുത്ത് പറഞ്ഞു, സ്പെസിഫിക്കലി യൂത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ എസ്പെഷ്യലി ഒരു പ്രവാസിയുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എൻ്റെ ഈ ലോക്ക്ഡൌണിന്റെ ടൈമും കൂടെ വന്നപ്പോൾ ഐ തിങ്ക് അത് കൂടുതലും എന്താ പറയുക പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ ഏറ്റവും ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഡിപ്രഷന്റെ ഒരു ഒരു സിംറ്റം തന്നെയായിരിക്കും നമുക്ക് ഇപ്പൊ ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു പണി ചെയ്യാൻ തോന്നുന്നില്ല, നമുക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു. പക്ഷെ പലരും അതിനെ റിയലൈസ് ചെയ്യുന്നില്ല. അവർ ഓർക്കുന്ന അത് വലിയ പ്രശ്നമൊന്നും അല്ല, ചിലപ്പോൾ എന്റെ മടി കൊണ്ടായിരിക്കും. അതങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യുക ആക്ച്വലി കൃത്യമായിട്ട്?
എങ്ങനെയൊക്കെ മുന്നേ നല്ല ചുറുചുറുക്കോട് കൂടി ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ അതിനൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ടത്. അപ്പൊ തുഷാര ഈ ഫീൽഡിൽ തന്നെ വളരെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു 4-5 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട് എന്ന് വെച്ചോളൂ. അതില് പെട്ടെന്ന് ഇപ്പോ ഈടായിട്ട് നിങ്ങളെ പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരിക, എറർ വരിക, മറ്റേ നിങ്ങൾ ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്ന ഒരാള് പെട്ടെന്ന് അതിന് പറ്റുന്ന ക്ഷതം ഫ്രീക്വന്റ് ആയിട്ട് മിസ്റ്റേക്സും അല്ലെങ്കിൽ മെമ്മറിയിൽ റിക്കലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സംതിങ് റോങ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുക നിങ്ങളെ കൊളീഗ്സിന്, അല്ലെങ്കിൽ നിങ്ങളെ പാരന്റ്സിന്, അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട്നേഴ്സിന്, ലൈഫ് പാർട്ട്നേഴ്സിന്, അവരൊക്കെ ആണ് നിങ്ങളെ പറ്റി ഏറ്റവും. മറ്റേ ഞാനിപ്പോ എപ്പോഴെങ്കിലും കാണുന്ന എനിക്ക് ചിലപ്പോൾ നിങ്ങളെ റിയലൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, നിങ്ങൾ ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആയി പെർഫോം ചെയ്യുന്ന ആളാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ എന്താ വെച്ചാൽ ഇത്രയും സൈക്യാട്രിക് പ്രശ്നങ്ങൾ അതിനെ പല ആളുകളും നെഗ്ലക്ട് ചെയ്യും. മാനസിക രോഗം എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ, ഒരു വിഭാഗം ആളുകളിൽ ഇപ്പോഴും അതിനെ ഭയങ്കര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. മറ്റുള്ള രോഗങ്ങളൊക്കെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, അതൊക്കെ വലിയ ഗമയോടുകൂടി പറയുന്ന ഒരു കാലഘട്ടമായി മാറി. ഇപ്പൊ ഈവൺ ബൈപ്പാസ് വരെ, എനിക്കൊരു ബൈപ്പാസ് ചെയ്താൽ നമുക്ക് വലിയ അന്തസ്സിലൊക്കെ ആൾക്കാർ പറയും, മനസ്സിലായില്ലേ ഞാൻ ബൈപ്പാസ് ഒക്കെ നടത്തിയാണ്. പക്ഷെ മാനസികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്.
അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്?
ഈ മാനസിക മനസ്സിനെ ബാധിക്കുന്ന രോഗത്തിനാണ് മാനസിക രോഗം. അപ്പൊ ആ തരത്തിൽ നമ്മൾ എടുക്കണം. മനസ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം, അതൊരു ഓർഗൻ അല്ല, മനസ്സ് എല്ലായിടത്തും ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പോ അതിന് പറ്റുന്ന ചില ക്ഷതം കാരണം അല്ലെങ്കിൽ അതിന് പറ്റുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന അസുഖത്തിന് മാനസിക എന്നാ പറഞ്ഞത്. പക്ഷെ ഇതിൽ ആളുകൾക്ക് ഈ തെറ്റിദ്ധാരണ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, പണ്ടത്തെയൊക്കെ ഇപ്പോഴുള്ള സിനിമയിലൊക്കെ ഒരു മാനസിക രോഗിനെ ചിത്രീകരിക്കുകയാണെങ്കിൽ ഒരു വികൃതമായ രൂപമാണ് കാണിക്കുക. ഒരു താടിയും മുടിയൊക്കെ വളർത്തി, ഒരു മുറിവായിട്ടും വൃത്തിയില്ലാത്തതും കീറിയ ട്രൗസറും കീറിയ പാൻറ്, ആ ഒരു പിക്ചർ വന്നതുകൊണ്ട് ഈ ഒബ്സർവ് ചെയ്യുന്ന ടി വിയിലായിക്കോട്ടെ മറ്റ് മീഡിയാസിലൂടെ കാണുമ്പോൾ അത് ഒബ്സർവ് ചെയ്യുന്ന ആളുകളും അതാണ് തെറ്റിദ്ധരിക്കുന്നത്. അവരതിന്റെ ഡീപ്പിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളിപ്പോൾ ഒരു സബ്ജക്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഡെപ്തിൽ
പോവാം.
അപ്പൊ ഇതൊക്കെ ശരിക്കും ഈ മാനസിക രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മളെ തലച്ചോറ് നിൽക്കുന്ന ഒരു ലിക്വിഡിലാണ്. ആ ലിക്വിഡിൽ ചില കെമിക്കൽസ് ഉണ്ട്, നോറപ്പിനെഫ്രിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞ ചില രാസവസ്തുക്കളുണ്ട്. ഇതിൽ വരുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് മൂഡിന്റെ ഫ്ലക്ച്വേഷൻ നടക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് വയലൻസ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയും അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ വളരെ വൾഗറായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവരുടെ രോഗം മാറിക്കഴിഞ്ഞാൽ ഭയങ്കര അപ്പോളജൈസ് ചെയ്യലും സോറി പറയലും ക്ഷമിക്കണം ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയലൊക്കെ ഞങ്ങൾക്ക് സാധാരണയാണ്.
അതുകൊണ്ട് തന്നെ അതിനെ
കറക്റ്റ് ടൈമിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളതും വളരെ
ഇമ്പോർട്ടന്റ്.
ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ഡോക്ടർ അനീസ് അലിയുടെ അടുത്ത് ഇനിയും കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഒലിയോൺ റേഡിയോ മലയാളം 98.6 ഖത്തേഴ്സ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ.